الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى أو عند كتاب سورة النساء إبرقار برنو، كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. كتاب أنزلناه إليك مبارك، إي كتاب إي ويدا قرندم أنزلناه إليك أدنا نني لك ودري بيشري كنو مبارك، അത് അനേകം ബറക്കത്തുകളുള്ള അനുഗ്രഹമുള്ള ഖൈറുകളുള്ള ഗ്രന്ഥമാണ്. ലിയദബ്ബറു ആയാതി, എന്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്? ലിയദബ്ബറു ആയാതി, അവർ അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനു വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയാണ് ഈ വേദഗ്രന്ഥം നാം നിനക്കുമേൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അൽ ഇമാം ഉഷൗകാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു: വഫിൽ ആയതി ദലീലുൻ അലാ അന്ന അല്ലാഹ തആല ഇന്നമാ അൻസല അൽ ഖുർആന ലിത്തദബ്ബറി വത്തഫക്കറി ഫീ മആനിഹി. ഈ ആയത്തിൽ തെളിവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാനും വേണ്ടി മാത്രമാണ് എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ലാലി മുജറദി തിലാവത്ത് ബിദൂനി തദബ്ബുർ, ആലോചനയില്ലാതെ, പഠനമില്ലാതെ, ഉറ്റാലോചിക്കാതെ, ചിന്തിക്കാതെ, കേവല പാരായണത്തിനു വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. കാരണം അല്ലാഹു പറഞ്ഞു: അവർ ചിന്തിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. സൂറത്തു നിസാഇൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: അഫലാ യതദബ്ബറൂന അൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ധാരാളക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മുഹമ്മദിൽ പറഞ്ഞു, അഫലാ യതദബ്ബറൂന അൽഖുർആൻ, അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ, അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണിരിക്കുകയാണോ? അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, فلا شيء انفع للقلب من قراءه القران بالتدبر والتفكر, ചിന്തയോട് കൂടി ആലോചനയോട് കൂടി ഖുർആൻ വായിക്കുക എന്നതിനേക്കാൾ ഹൃദയത്തിന് ഉപകാരം ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനവുമില്ല. فانه جامع لجميع منازل السائرين واحوال العاملين ومقامات العارفين, ഔലിയാക്കന്മാരുടെ അറിവുള്ളവരുടെ പ്രവർത്തിക്കുന്നവരുടെ അള്ളാഹുവിന്റെ സ്വറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നവരുടെ അവരുടെ എല്ലാം പദവികൾ ഉൾക്കൊള്ളുന്ന അവരുടെ എല്ലാം പദവികൾ നേടിത്തരുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത്. വഹുവല്ലദീ യൂരിസുൽ മഹബ്ബ വശൗഖ വൽ ഖൗഫ വർജാ വൽ ഇനാബ والتوكل والرضا والتفويض والشكر والصبر وسائر الاحوال التي بها حياه القلب وكماله. അല്ലാഹുവിന്റെ ഖുർആനിൽ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും അവനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹവും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും അവനിലേക്കുള്ള തൗബയും അവനിൽ വരമേൽപ്പിക്കുക എന്നതും അള്ളാഹുവിന്റെ വിധിയിലുള്ള തൃപ്തിയും അള്ളാഹുവിൽ കാര്യങ്ങളെ വരമേൽപ്പിക്കുക എന്ന ഉത്തമമായ ദൃഢവിശ്വാസവും നന്ദിയും ക്ഷമയും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് അനിവാര്യമായും ആവശ്യമുള്ള എന്തെല്ലാം സ്വഭാവ ഗുണങ്ങളുണ്ടോ അതെല്ലാം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക എന്നത്. അദ്ദേഹം പറഞ്ഞു, ഫലൗ അലിമ അന്നാസു മാ ഫീ ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുർ ലഷ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹാ. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക എന്നതിൽ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് ആ പ്രവർത്തനത്തിലേക്ക് മാത്രമായി അവർ ഒതുങ്ങിക്കൂടുമായിരുന്നു. ഇപ്രകാരമായിരുന്നു സലഫുകളും. അവർ ചില ആയത്തുകൾ അതല്ലെങ്കിൽ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് രാവിലെയാകുന്നത് വരെ ആവർത്തിച്ചു പാരായണം ചെയ്തുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. ഇങ്ങനെയായിരുന്നു സലഫുകൾ ഉണ്ടായിരുന്നത് എന്ന് അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു. وقال شيخ الاسلام ابن تيميه رحمه الله والمطلوب من القران هو فهم معانيه والعمل به. قران الله سبحانه وتعالى يركيذن പിന്നിലുള്ള ലക്ഷ്യം അതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നതുമാണ് എന്ന് ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തആല അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് സഹോദര, ഖുർആനിന്റെ ആയത്തുകൾ കേവല പാരായണത്തിനു വേണ്ടിയല്ല അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഖിറാഅത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ച ആളുകളുടെ ഖിറാഅത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹഷറിൽ അതിന്റെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലൗ അൻസൽന هذا القران على جبل لرأيته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون. الله പറയുന്നു, ولو انزلنا هذا القران على جبل, ഈ ഖുർആൻ അതൊരു പർവതത്തിന്റെ മീതെയാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ, لرأيته خاشعا, അത് അല്ലാഹുവിനോടുള്ള കീഴ്വണക്കമുള്ളതായി, കീഴ്വണക്കമുള്ള വിനയമുള്ളതായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മുതസദ്ദിഅൻ, അള്ളാഹുവിനോടുള്ള വിനയം കൊണ്ട് അത് പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാൻ കഴിയും. മുൻ ഖശ്യത്തില്ലാ വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഉദാഹരണങ്ങൾ ജനങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനു വേണ്ടി നാം അവതരിപ്പിച്ചതാണ് എന്ന് അള്ളാഹു പറയുന്നു. സൂറത്തു സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അള്ളാഹു നസ്സല അഹ്സന ഹദീസി കിതാബൻ മുതശാബിഹ മസാനിയ തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. الله نزل احسن الحديث كتابا. الله سبحانه وتعالى يتوم നല്ല സംസാരമാണ് ഖുർആൻ ആയി അവതരിപ്പിച്ചിരിക്കുന്നത്. متشابها ആ ഖുർആൻ പരസ്പര സാദൃശ്യമുള്ളതാണ്. മസാനി ആവർത്തിച്ചു വരുന്ന ആയത്തുകൾ അതിലുണ്ട്. തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ, കേൾക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനീങ്ങളുടെ, ഈമാനുള്ളവരുടെ തൊലികൾ അത് രോമാഞ്ചമുള്ളതായി തീരും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. പിന്നീട് അവരുടെ ഹൃദയങ്ങൾ, അവരുടെ തൊലികൾ അള്ളാഹുവിന്റെ ദിക്ര കാരണത്താൽ സമാധാനമടയും. ذلك هدى الله, ഇതാകുന്നു അള്ളാഹുവിന്റെ സന്മാർഗം. يهدي به من يشاء, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ആ ഹിദായത്തിലേക്ക് നയിക്കുന്നു. ومن يضلل الله فما له من هاد, അള്ളാഹു ആരെയെങ്കിലും വഴികേടിലാക്കിയാൽ അവനെ നേർവഴിയിലാക്കാൻ ആരുമില്ല. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താൽ അവരുടെ തൊലികൾ രോമാഞ്ചമുള്ളതായി മാറും, അവരുടെ ഹൃദയം അത് കിഴുവണക്കമുള്ളതായി വരും. അത് മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തു തൗബയിൽ, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂലു അയ്യുകും സാദതുഹു ഹാദിഹി ഈമാനാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിലെ സൂറത്തുകൾ അവതരിപ്പിച്ചാൽ അവരിൽ ചില ആളുകൾ, മുനാഫിഖുകൾ പറയും, അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ സൂറത്ത് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിപ്പിച്ചത്? ഫഅമ്മല്ലദീന ആമനു, എന്നാൽ മുഅ്മിനീങ്ങൾ, ഫസാദതുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. വഹും യസ്തബ്ശിറൂൻ, അവർ ആ ആയത്തുകൾ കേട്ട് സന്തോഷിക്കുന്നവരാണ്. സഹോദരങ്ങളെ, ഖുർആനിലെ ആയത്തുകളോട് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ നിലപാട് എന്താണ്? എത്രയോ സൂറത്തുകൾ നാം പാരായണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? എത്രയോ സൂറത്തുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താണ്? ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. എന്നെങ്കിലും ഒരിക്കൽ ഖുർആനിന്റെ പാരായണം കാരണത്താൽ ഹൃദയത്തിൽ രോമാഞ്ചമുണ്ടാകുന്ന, ഹൃദയത്തിന് മാറ്റമുണ്ടാകുന്ന, അത് വിനയം കൊണ്ട് താഴ്ന്ന് തകർന്നു പോകുന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅയുനഹും തഫീദു മിനൽ ദംഅ. അള്ളാഹുവിന്റെ റസൂലെ, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ അത് അവർ കേട്ടുകഴിഞ്ഞാൽ, തറാ അഅയുനഹും, അവരുടെ കണ്ണുകൾ നിനക്ക് കാണാൻ സാധിക്കും. തഫീദു മിനദ് ദംഅ, അതിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത് നിനക്ക് കാണാൻ സാധിക്കും. മിമ്മ അറഫു മിനൽ ഹഖ്, എന്തുകൊണ്ടാണ് അവർക്കത് സംഭവിക്കുന്നത്? تفيض اعينهم من الدمع مما عرفوا من الحق, സത്യം അവർ മനസ്സിലാക്കിയത് കാരണത്താലുള്ള സന്തോഷം കൊണ്ട്, പരലോകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ, അതിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് നിനക്ക് കാണാൻ കഴിയും. യഖൂലൂൻ, അവർ പറയും, റബ്ബന ആമന്ന ഫക്തുബ്ന മഅ ശാഹിദീൻ, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ നിന്റെ വഹ്ദാനിയത്തിന് നിന്റെ ഏകത്വത്തിന് സാക്ഷ്യം വഹിച്ച ആളുകളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ എന്നവർ പറയും. ഇതാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ ഇറങ്ങണിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയപ്പെട്ടതുപോലെ അവിടുന്ന് ഖുർആനിലെ ആയത്തുകൾ കേട്ടു കഴിഞ്ഞാൽ കരയാറുണ്ടായിരുന്നു, അവിടുന്ന് അവിടുത്തെ കണ്ണുകൾ നിറയാറുണ്ടായിരുന്നു. എന്നാൽ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വഭാവത്തിൽ നിന്ന്, മുഅ്മിനീങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്തുമാത്രം പങ്കാണുള്ളത്? നമ്മുടെ വിഹിതം എന്താണ്? നമ്മുടെ ഇത്ര കാലമുള്ള ജീവിതത്തിനിടയിൽ ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ആളുകൾ മാത്രമാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവർ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിവിറക്കും. വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതഹും ഈമാന. അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅല റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിന്റെ മേലാണ് തവക്കുൽ ചെയ്തിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ എത്ര എത്ര ആയത്തുകൾ നമ്മുടെ മേൽ, ആയിരക്കണക്കിന് ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്നു. തറാവീഹ് നിസ്കാരങ്ങളിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ നമ്മുടെ മേൽ, നമ്മുടെ ഹൃദയത്തിന് മേൽ തട്ടി തെറിച്ചു പോകുന്നു. കണ്ണാടിയിൽ ഒഴിച്ച വെള്ളം പോലെ യാതൊരു മാറ്റവും ഉണ്ടാക്കാതെ അത് താഴോട്ട് പോവുകയാണ്. ബനു ഇസ്രായേലുകാരെ പറ്റി പറഞ്ഞതുപോലെ നമ്മളിൽ ചിലരുടെ ഹൃദയങ്ങളായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ثم قست قلوبكم, നിങ്ങളുടെ ഹൃദയങ്ങൾ അത് കടുത്തുപോയി. فهي كالحجارة او اشد قسوة, അത് കല്ലുകളെ പോലെയായി, അതല്ലെങ്കിൽ കല്ലുകളെക്കാൾ കടുത്തുപോയി. فان من الحجارة ما يتفجر منها الانهار, ചില കല്ലുകൾ അവയിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ വെള്ളം പൊട്ടി വീഴും. وان منها ما يشقق ويخرج منها الماء, അതിൽ ചിലത് തകർന്നു വീഴുകയും അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ഭയം കാരണത്താൽ വെള്ളം പൊട്ടി വീഴുകയും ചെയ്യും. മറ്റു ചിലത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ മലമുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടു വീഴും. നോക്കൂ നിങ്ങൾ, എന്നാൽ നമ്മുടെ ഹൃദയങ്ങളുടെ അവസ്ഥ എന്താണ്? ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞത് സ്ഥിരമായി നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുകളുടെ കാര്യത്തിലെങ്കിലും, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ, അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ കാഫിറൂൻ, ഈ പറഞ്ഞ സൂറത്തുകൾ സ്ഥിരമായി നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. അതിലെ പല ആയത്തുകളുടെയും അർത്ഥം ചോദിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, എന്താണ് അതിന്റെ അർത്ഥം? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എന്താണ് അതിന്റെ അർത്ഥം? മിൻ ശർരി വസ്വാസിൽ ഖന്നാസ്, എന്താണ് അതിന്റെ അർത്ഥം? വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, എന്താണ് അതിന്റെ അർത്ഥം? ഇങ്ങനെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങിയാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സഹോദരങ്ങളെ, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരാൾ ശരിയായ ഇൽമ് തേടുന്നവനാകുന്നത് അവൻ ഖുർആനുമായി ബന്ധപ്പെടുമ്പോഴാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ليس العلم بكثرة المسائل, മസാലകളുടെ ആധിക്യം, അതിലുള്ള അറിവുകളുടെ ആധിക്യമല്ല ഇൽമ് എന്ന് പറഞ്ഞാൽ. وانما العلم الخشية, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ഭയമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ ഭയം ഉണ്ടാക്കുക? അള്ളാഹുവിനെ ഭയക്കുന്നത് ശരിയായ ഉലമാക്കളാണ്. ആരാണ് ഉലമാക്കൽ? ഖുർആൻ പഠിച്ചവരാണ്, ഖുർആനിനെ കുറിച്ച് അറിയുന്നവരാണ്, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയവരാണ്, അത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കാണ് ആലിം എന്ന പേര് അർഹതപ്പെടുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആരെങ്കിലും ഖുർആനിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നത് നീ കണ്ടുകഴിഞ്ഞാൽ, മറ്റു വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് നീ കണ്ടുകഴിഞ്ഞാൽ, നീ മനസ്സിലാക്കുക അവൻ പണ്ഡിതനല്ല, അവൻ അറിവ് നേടിയിട്ടില്ല എന്ന് നീ മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിന്റെ ഖുർആനാണ് ഇൽമിന്റെ അടിസ്ഥാനം. അതിൽ നിന്ന് അകന്നു പോകുന്നവർ അവർ യഥാർത്ഥ ഇൽമിലല്ല എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ആമിനു ബിഹി ഔ ലാ തുഅ്മിനു ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ ويقولون سبحان ربنا ان كان وعد ربنا لمفعولا ويخرون للاذقان سجدا ويخرون للاذقان يبكون ويزيدهم خشوعا سوره الاسراء ايتين قل بريق الله ان رسوله امنوا به او لا تؤمنوا من القران الوشوسيكغيو وشوسيكاديركغيو ചെയ്യുക മുനാഫിഖുകളോട് പറയേണ്ടതാണ്, കാഫിറുകളോട് പറയേണ്ടതാണത്. ഇന്നല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദ, അവരുടെ മേൽ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവരത് ആ സുജൂദിൽ അവരുടെ നെറ്റിത്തടം വെക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. അങ്ങനെ സുജൂദിലേക്ക് അവർ പതിക്കും. വയഖൂലൂന സുബ്ഹാന റബ്ബിന ان كان وعد ربنا لمفعولا اور പറയും സുബ്ഹാന റബ്ബിന, ഞങ്ങളുടെ റബ്ബ്, സുബ്ഹാന റബ്ബിന, നമ്മുടെ റബ്ബ് അവൻ പരിശുദ്ധനായിരിക്കുന്നു. ان كان وعد ربنا لمفعولا, നമ്മുടെ റബ്ബിന്റെ വാഗ്ദാനം അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. ويخرون للاذقان ويبكون, അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ പതിക്കും. ويزيدهم خشوعا, അതവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കും. എത്രയെത്ര ആയത്തുകൾ! ഈ ആയത്തുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, മുഅ്മിനീങ്ങൾ അവർ ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ഒരുമിച്ചു വരും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും, അതിൽ കൊളുത്തി വെക്കപ്പെട്ടതായിരിക്കും അവരുടെ ഹൃദയങ്ങൾ. അത് അവരുടെ ഒന്നാമത്തെ അടയാളമാണ്. മാത്രമല്ല, അള്ളാഹു പറഞ്ഞതുപോലെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. അത് ഈമാനിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് ഖുശൂഉ്, ഭയഭക്തി വർദ്ധിക്കും, അവരുടെ ഈമാൻ വർദ്ധിക്കും, അവർക്ക് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ഹൃദയം ഭയന്ന് വിറക്കുകയും അവരുടെ തൊലികൾക്ക് മാറ്റമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടുള്ള ആദരവ് കൊണ്ട് അവർ സുജൂദിൽ പതിക്കുന്നവരായിരിക്കും. ഇതെല്ലാം മുഅ്മിനീങ്ങളുടെ ഖുർആൻ പാരായണത്തിന്റെ അടയാളങ്ങളാണ്. നമ്മുടെ ഖുർആൻ പാരായണം എവിടെയാണ്? നമ്മുടെ ഖുർആൻ പാരായണം ഈ അവസ്ഥകളിൽ ഏതാണ് നേടിയെടുത്തിട്ടുള്ളത്? ഇതിലേതെങ്കിലും ഒരവസ്ഥ ഒരാൾക്ക് നേടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അയാളെ സംബന്ധിച്ചിടത്തോളം ഈമാനുണ്ട് എന്ന് അയാൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം കേട്ടുമാത്രം പരിചയമുള്ള, ഏതൊക്കെയോ കഥകളിൽ വായിച്ച കാര്യങ്ങളായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അറിയുക, അറിയുക, നിങ്ങളുടെ ഹൃദയം മരിച്ചുപോയിരിക്കുന്നു. അല ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, മനുഷ്യർ മൂന്നു തരക്കാരൻ. ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ഹൃദയമില്ല, അവരുടെ ഹൃദയം നശിച്ചുപോയിരിക്കുന്നു. ഖുർആനിന്റെ ആയത്തുകൾ അവന്റെ മേൽ ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെട്ടാലും യാതൊരു മാറ്റവുമില്ലാതെ, ഇളക്കമില്ലാതെ, പ്രയാസമില്ലാതെ, കണ്ണുകൾ നനയാതെ, ഈമാൻ വർദ്ധിക്കാതെ, സന്തോഷമില്ലാതെ നിർവികാരനായി അവൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, അവർക്ക് ഹൃദയമുണ്ട്, ഈമാനുണ്ട്, പക്ഷേ അവരുടെ ശ്രദ്ധ ഖുർആനിലില്ല, അവരുടെ ശ്രദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് എത്തിയിട്ടില്ല, അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആലോചിക്കാൻ തയ്യാറായിട്ടില്ല. ഈമാനുണ്ട്, പക്ഷെ അവർ ഖുർആനിലേക്ക് നോക്കുന്നില്ല, അവർക്ക് ഹൃദയമുണ്ട്. മൂന്നാമതൊരു വിഭാഗം, അവർക്ക് ഹൃദയമുണ്ട്, അതോടൊപ്പം അവരെ ഹൃദയം ഖുർആനിന്റെ ആശയങ്ങൾക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി അവരുടെ ഹൃദയത്തെ അവർ പരിവർത്തിപ്പിച്ചിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെയാൾ അയാൾ കണ്ണുപൊട്ടനെ പോലെയൻ, അയാൾക്ക് കാണുകയേയില്ല, അയാൾക്ക് സത്യം മനസ്സിലാക്കാനുള്ള കഴിവേയില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അവർ നോക്കുന്നത് മറ്റെവിടേക്കോയാണ്. ദുനിയാവിന്റെ കാര്യങ്ങളിൽ, ഐഹിക ജീവിതത്തിന്റെ ആഡംബരങ്ങളിൽ മതിമറന്നിരിക്കുന്നവരെ പോലെ. ഈമാനുണ്ടവർക്ക്, പക്ഷെ അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സവർക്കില്ല, പഠിക്കാനുള്ള സമയമില്ല. മൂന്നാമത്തെ വിഭാഗം, അവർ യഥാർത്ഥ കണ്ണുള്ളവരെ പോലെയാണ്, യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളത് അവർക്കാണ്. അവർ ഖുർആനിലേക്ക് ദൂരെ നിന്നും അടുത്തു നിന്നും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണ് ഖുർആനിന്റെ ആയത്തുകളിൽ അവർ തറപ്പിച്ചു വച്ചിരിക്കുന്നു. അവരുടെ ഹൃദയം അതിൽ നിന്ന് ചലിക്കുന്നില്ല. ഇപ്രകാരമുള്ള ആളുകൾ അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയ ഖുർആൻ പാരായണക്കാർ. എന്നാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. വല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ അൽ മുവഫ്ഖു وإليه المشتكى ولا حول ولا قوة إلا بالله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد الله سبحانه وتعالى يد قرآن ചിന്തിക്കുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിന് വേണ്ടിയുമാണ് അവൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം പറഞ്ഞു. ഖുർആൻ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിനെ കുറിച്ച് പഠിക്കേണ്ടത്, എന്താണ് തദബ്ബുറുൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് ആലോചിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിന്റെ തദബ്ബുർ അത് മൂന്ന് പടികളായാണ് സംഭവിക്കേണ്ടത്, മൂന്ന് മർത്തബകളാണ് അതിനുള്ളത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയാത്തുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്, ആലോചിക്കുക. ഒരു ആയത്ത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നീ ഒരിക്കലും നേരെ ഖുർആനിന്റെ തഫ്സീർ തുറന്നു വെച്ച് അത് നേരെ വായിക്കാൻ തുടങ്ങരുത്, മറിച്ച് ആദ്യം നീ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് ആ ആയത്തിൽ നിന്ന് നിനക്കെന്തെല്ലാമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നീ ആലോചിക്കുക, എന്ന് നീ ചിന്തിക്കുക. നിനക്കെന്തെല്ലാം അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, എന്തെല്ലാം പാഠങ്ങളാണ് ആ ആയത്തിലുള്ളത് നീ ചിന്തിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അയൽവാസികൾ പറയാറുണ്ടായിരുന്നു, ഇബ്നു അബ്ബാസ് രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യും, അപ്പോൾ അദ്ദേഹം ഒരു ആയത്ത് പാരായണം ചെയ്യും, പിന്നെ കുറെ നേരം നിശബ്ദനാകും. നിസ്കാരത്തിൽ ഒരു ആയത്ത് പാരായണം ചെയ്യും, എന്നിട്ട് അദ്ദേഹം കുറെ നേരം നിശബ്ദനായി നിൽക്കും. പിന്നെ കുറച്ചു കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന്റെ അടുത്ത ആയത്ത് ഓതുന്നത് കേൾക്കുക. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് സമയമെടുത്ത് ചിന്തിക്കണം. അപ്പോൾ ആദ്യം നീ ഉദാഹരണത്തിന് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അതിന്റെ അർത്ഥം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നീ ചിന്തിക്കുക. അതിനുശേഷം നീ സലഫുകളുടെ തഫ്സീറിലേക്ക് മടങ്ങുക. അതിനുശേഷം എന്നിട്ട് നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ നീ ശരിപ്പെടുത്തുക. നിനക്ക് അബദ്ധം പിണഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ശരിയിലേക്ക് മടങ്ങുക. നിനക്ക് ശരി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അല്ലാഹുവിനെ ഹംദ് ചൊല്ലുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആൻ മനസ്സിലാക്കാൻ നിനക്ക് സഹായം നൽകിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. പല ആളുകളും ഖുർആനിന്റെ തഫ്സീർ അതിന്റെ ക്ലാസുകൾക്ക് പോകും, അതല്ലെങ്കിൽ തഫ്സീറുകൾ എടുത്തു വായിക്കും. അവർ ആദ്യമായിട്ടാണ് ആ തഫ്സീറിന് മുന്നിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. ആ സൂറത്തിൽ എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് കേവല ധാരണ പോലും ഇല്ലാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ. ഒരു ധാരണയും ഇല്ലാതെ തഫ്സീറിന് മുന്നിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം കേവലം ചില പാഠ്യവിഷയങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിക്കുന്നത് പോലെയാണ് തഫ്സീർ അനുഭവപ്പെടുക. എന്നാൽ അവൻ ആദ്യം ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുക. അറബി അറിയുന്നവരാണെങ്കിൽ ഉദാഹരണത്തിന് അവൻ ഖുർആനിന്റെ ആയത്തുകൾ ആദ്യം വായിക്കുക, അതിന്റെ കേവല അർത്ഥം നോക്കുക. അവൻ അർത്ഥം കിട്ടാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അർറാഗിബ് അസ്ഫഹാനിയ പോലെയുള്ള പണ്ഡിതന്മാർ എഴുതിയ മുഫ്രദാത്തുൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഖുർആനിന്റെ വാക്കുകൾ വെവ്വേറെ എടുത്തെടുത്ത് അതിന്റെ അർത്ഥം ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കുന്ന തഫ്സീറാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകമാണ് റാഗിബുൽ അസ്ഫഹാനിയുടെ മുഫ്രദാത്തുൽ ഖുർആൻ. അറബി കുറച്ചറിയുന്ന ആളുകൾക്ക് പോലും വായിക്കാൻ പറ്റിയ പുസ്തകമാണത്. ആ പുസ്തകം എടുക്കുക. എന്നിട്ട് നീ നിനക്ക് ലഭിക്കാത്ത, നിനക്ക് അർത്ഥം മനസ്സിലാകാത്ത ആയത്ത് അതിലുള്ള പദങ്ങൾ നീ നോക്കി കണ്ടെത്തുക. എന്നിട്ട് നീ കൂട്ടി വായിക്കുക. എന്നിട്ട് ആ ഖുർആനിന്റെ ആയത്തിൽ എന്തെല്ലാം പാഠങ്ങളാണ് ഉള്ളത് എന്ന് നീ ചിന്തിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ ചില ആളുകൾ അവരോട് ചോദിച്ചാൽ അവർ പറയും എനിക്ക് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമുള്ള വിവരമില്ല എന്ന് പറഞ്ഞ് അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. എന്നിട്ട് അവർ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് മാറി നടക്കും. അദ്ദേഹം പറയുന്നു അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നാം ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് എളുപ്പമായിക്കൊണ്ട് അത് നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുന്ന വല്ല ആളുകളുമുണ്ടോ? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഖുർആനിൽ 6000-ലധികം ആയത്തുകളിൽ 500 ആയത്തുകൾ മാത്രമാണ് അഹ്കാമുകളുടെ ആയത്തുകൾ, ഫിഖഹിയായ കർമ്മശാസ്ത്രപരമായ വിധിവിലക്കുകൾ പഠിപ്പിക്കുന്ന ആയത്തുകൾ ഉള്ളത്. പലപ്പോഴും ആളുകൾക്ക് പ്രയാസമുണ്ടാകുക അത്തരം ആയത്തുകൾ വായിക്കുമ്പോഴാണ്. കാരണം കർമ്മശാസ്ത്രപരമായ വാക്കുകൾ പലപ്പോഴും സാധാരണക്കാർക്ക് പിടുത്തമുണ്ടാവില്ല. എന്നാൽ ഈ 500 ആയത്തുകൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി അനേകം ആയത്തുകൾ, ധാരാളം ആയത്തുകൾ, എത്രയുണ്ട്? 5000-ന് മേലെയുള്ള ആയത്തുകൾ, അതല്ലെങ്കിൽ 6000-ന് അടുത്തെത്തുന്ന ആയത്തുകൾ, അത് മുഴുവനും അള്ളാഹുവിനെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ ആളുകൾക്ക് ലഭിച്ച ശിക്ഷയെക്കുറിച്ച്, നബിമാരുടെ ചരിത്രത്തെക്കുറിച്ച് ഇതൊക്കെയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ ഖുർആനിന്റെ ആയത്തുകളെ നീ വിഭജിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഇൽമിനെ നീ വേർതിരിക്കുകയാണെങ്കിൽ മൂന്ന് രൂപത്തിലാണതുള്ളത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ, അവന്റെ അസ്മാഉകൾ, അവന്റെ സിഫാത്തുകൾ, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ ഫഅലുകൾ, അവന്റെ പ്രവൃത്തികൾ, അള്ളാഹുവിനെ കുറിച്ചാണ് അതിലുള്ളത്. രണ്ടാമത്തേത് അവന്റെ കൽപ്പനകളും വിലക്കുകളുമാണ്. നിങ്ങൾ ഇന്നത് പ്രവർത്തിക്കണം, ഇന്നത് പ്രവർത്തിക്കാൻ പാടില്ല, നിസ്കാരം ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഉള്ളു എടുക്കേണ്ടത് ഇങ്ങനെയാണ്, ജനാബത്തുണ്ടായാൽ സംഭവിക്കേണ്ട ചെയ്യേണ്ടത് ഇതാണ്, കലാലത്തിന്റെ വിധി ഇതാണ്, അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ ഇതിങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ കർമ്മശാസ്ത്രപരമായ വിധികളാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവന്റെ ശിക്ഷയെ കുറിച്ചാണ്. അത് രണ്ടും ഒരു കാര്യമായി പറയാൻ കഴിയും. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ നൽകിയ പ്രതിഫലങ്ങൾ, അതല്ലെങ്കിൽ ആഖിറത്തിൽ നൽകാനിരിക്കുന്ന പ്രതിഫലങ്ങൾ, അതല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾക്ക്, കാഫിറീങ്ങൾക്ക്, മുനാഫിഖുകൾക്ക് ദുനിയാവിൽ നൽകിയ ശിക്ഷ, അതല്ലെങ്കിൽ ആഖിറത്തിൽ നൽകാനിരിക്കുന്ന ശിക്ഷ, ഇതിൽ രണ്ടു വിഷയങ്ങളും വളരെ എളുപ്പമുള്ളതാണ്, മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്തതാണ്, ബുദ്ധിമുട്ടില്ലാത്തതാണ്, നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തറക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമ ഉൻസില മിനൽ ഖുർആനി അവല മാ നസൽ അൽ മുഫസ്സൽ, ഖുർആനിൽ ആദ്യം ഇറങ്ങിയത് വ്യക്തമായ ആയത്തുകളാണ്, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുന്ന ആയത്തുകൾ. അത് കേട്ടപ്പോൾ അവരുടെ മനസ്സുകളിൽ അത് മാറ്റമുണ്ടാക്കി. പിന്നീടാണ് അവരോട് ലാ തഷ്റബുൽ ഖമർ വലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത്, കള്ളുകുടിക്കരുത് എന്ന് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവരോട് ആദ്യം തന്നെ നിങ്ങൾ കള്ളുകുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരത് കേൾക്കില്ലായിരുന്നു. എന്നാൽ അവരോട് നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു നൽകിയപ്പോൾ അവരുടെ മനസ്സിൽ മാറ്റമുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ അവതരിപ്പിച്ച ഹലാലുകൾ പാലിക്കണമെന്നും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഈ രൂപത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുക, സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിയുക, നരകത്തെക്കുറിച്ച് അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബികളെ തർബിയത്ത് നടത്തിയതുപോലെ നീ നിന്നെ തർബിയത്ത് നടത്തുക, അല്ലാഹു സഹാബികളെ വളർത്തിയതുപോലെ നീ നിന്നെ വളർത്തുക. നിനക്ക് അല്ലാഹുവിന്റെ ഹലാലുകളും ഹറാമുകളും പ്രയാസമില്ലാത്തതായി അനുഭവപ്പെടും, അപ്പോഴാണ് അനുഭവപ്പെടുക. ഇങ്ങനെ ഖുർആൻ പഠിച്ചാലാണ്. എന്നാൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർ വിശ്വാസപരമായ മേഖലകൾ ശരിയാക്കാതെ വിധിവിലക്കുകളുടെ കാര്യങ്ങളിലേക്ക് എടുത്തുചാടും. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് പോലെ, ദഖായിഖുൽ മസായിൽ, മസാലകളിലെ വളരെ വളരെ ആഴത്തിലുള്ള വിഷയങ്ങൾ, അതവർക്ക് നന്നായി അറിയാം. ആളുകളോട് അത് പറയാൻ അവർക്ക് തിടുക്കമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി അവർ ഇന്റർനെറ്റിൽ പരതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പേരുകൾ ചോദിച്ചാൽ അവനറിയില്ല. എന്താണ് അൽ ജബ്ബാർ, എന്താണ് അൽ മുതകബ്ബിർ, എന്താണ് അൽ ലത്തീഫ്, എന്താണ് അൽ ഖബീർ, എന്താണ് സബ്ബൂഹ്, അസ്സുബ്ബൂഹ്, എന്താണ് അൽ ഖുദ്ദൂസ്, അവനറിയില്ല. എന്നാൽ അവൻ മറ്റു മസാലകളിൽ വലിയ പ്രാവീണ്യമുള്ളവനാണ്. അള്ളാഹു അവിടെയാണ്. എന്താണ് അൽ ആലി, എന്താണ് അൽ ആല, എന്താണ് അൽ മുതആൽ, അവനറിയില്ല. എന്ത് ഇൽമാണ് അവൻ നേടിക്കൊണ്ടിരിക്കുന്നത്? എന്ത് വിജ്ഞാനമാണ് അവൻ നേടിയിട്ടുള്ളത്? ഏത് സഹാബത്തിന്റെ വടിയിലാണ് അവൻ നിലകൊള്ളുന്നത്? ഏത് സലഫിയത്തിലേക്കാണ് അവൻ സ്വയം ചേർത്തി പറയുന്നത്? അതുകൊണ്ട് സഹോദര, നീ ഖുർആനിനെ ശരിക്കും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സഹാബികളുടെ വഴിയിൽ മുന്നേറുക. അത് നിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, നിനക്ക് ഈമാൻ വർദ്ധിപ്പിക്കും, നിന്റെ അമലുകളിൽ മാറ്റമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന് നമുക്ക് തൗഫീഖ് നൽകേണ്ടവൻ ഇൻഷാ അല്ലാഹ്. പണ്ഡിതന്മാർ ഖുർആൻ എങ്ങനെ ചിന്തിക്കണമെന്ന്, അത് പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിട്ട് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചില ആളുകൾ ചെയ്യുന്നത് പോലെ ഖുർആൻ ക്ലാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് ആളുകൾക്ക് പിന്നിലും പോയിരുന്നു ഖുർആൻ പഠിക്കുന്ന ആളുകളെ കാണാം. ചില ബാക്കവിമാരും അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരും മധുരമുള്ള ഈണമുള്ള ശബ്ദത്തിൽ പാട്ടുപാടിക്കൊണ്ട് പറയുന്ന ഖുർആൻ ക്ലാസ്സുകൾക്ക് പോയിരിക്കും. ഞങ്ങളും ഖുർആൻ പഠിക്കാൻ 2 മണിക്കൂർ 3 മണിക്കൂർ അവനവിടെ ഇരുന്നിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്താണ് നീ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ കുറെ പാട്ടല്ലാതെ, കുറെ കവിതകളല്ലാതെ, കുറെ കഥകളല്ലാതെ, കുറെ ഖുറാഫാത്തുകളല്ലാതെ വേറെ ഒന്നും അവന്റെ കയ്യിൽ ഉണ്ടാവില്ല. എന്നാൽ ആളുകൾക്ക് താല്പര്യം ഇതിലാണ്. ഇത് ഖുർആൻ പഠനമല്ല, ഇത് കഥ പറച്ചിലാണ്. ഈ കഥ പറച്ചിലുകാരെ കൊണ്ടാണ് സഹാബികൾ പള്ളികളിൽ നിന്ന് പുറത്തേക്ക് ഓടിയത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ അദ്ദേഹം മസ്ജിദിൽ നിന്ന് ദേഷ്യം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗലം യകുൻ ഹാഉലായിൽ ഖുസാസ് ലമാ ഖറജ്നാ മിനൽ മസ്ജിദ്. ഈ കഥ പറച്ചിലുകാർ പള്ളിയിലില്ലായിരുന്നെങ്കിൽ നാം ഒരിക്കലും മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. കഥ പറയുന്ന ആളുകൾ, കെട്ടുകഥകളും ഇല്ലാത്ത കഥകളും സംഭവങ്ങളും പത്രവാർത്തകളും പറഞ്ഞ് പ്രസംഗത്തിന് മോടി പിടിപ്പിക്കുന്നവർ, ഇത് ഈമാനല്ല വർദ്ധിപ്പിക്കുന്നത്, ഇത് കേവലം വികാരങ്ങൾ മാത്രമാണ്. വികാരവും ഈമാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈമാൻ എന്നാൽ അൽ ഹസനുൽ ബസ്രി അദ്ദേഹം പറഞ്ഞതുപോലെ ലൈസൽ ഈമാൻ ബിത്തമന്നി വലാ ബിത്തഹല്ലി. ഈമാൻ എന്നാൽ കേവലം ആഗ്രഹങ്ങളല്ല, സ്വപ്നങ്ങളല്ല. വലക്കിന്നഹു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹു അൽ അമൽ. മറിച്ച് ഈമാൻ എന്നാൽ ഹൃദയത്തിന്റെ അടിവേർ ഉറപ്പിച്ച, ഹൃദയത്തിന്റെ അടിയിൽ അതിന്റെ ആഴങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പ്രവർത്തനം സത്യപ്പെടുത്തിയ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന എന്തൊന്നാണോ അതാണ് ഈമാൻ, അതാണ് ഈമാൻ. എന്നാൽ ഇത് വെറും കഥകളാണ്, കവിതകളാണ്. ഇതല്ല, സലഫുകൾ ഒരു കാലത്തും ഇങ്ങനെയായിരുന്നില്ല. സഹാബികൾ അവരെ കൊണ്ടാണ് പുറത്തിറങ്ങിയത്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അവരെ കൊണ്ടാണ് മസ്ജിദിലേക്ക് പോകുന്നത്. ഫസുബ്ഹാനല്ലാഹ് وإنا لله وإنا إليه راجعون وعلى الله وإلى الله المشتكى ولا حول ولا قوة إلا بالله وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.